മനോരമ ഓൺലൈൻ സ്പോർട്സ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ പി എൽ ക്രിക്കറ്റ് പൂരത്തിന് കൊടിയിറങ്ങി ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് ചാമ്പ്യന്മാരായി. മഴ കൊണ്ടുപോയ ആദ്യ ദിവസത്തെ ഫൈനലിന് പകരമായി റിസർവ് ദിനത്തിലാണ് രാത്രി വളരെയേറെ വൈകി അവസാനിച്ച മത്സരത്തിൽ ചെന്നൈയുടെ അപ്രതീക്ഷിത അത്ഭുത വിജയം. ഇതേക്കുറിച്ച് മാത്രമല്ല ഈ ഐ പി എല്ലിലുടനീളമുള്ള പ്രകടനങ്ങളെക്കുറിച്ച് ആണ് ഇത്തവണത്തെ ഈ പോഡ്കാസ്റ്റ് ചർച്ച ചെയ്യുന്നത്. ഞാൻ സുനീഷ് തോമസ്, മലയാള മനോരമയുടെ സ്പോർട്സ് എഡിറ്ററാണ്. എനിക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് ക്രിക്കറ്റ് നിരീക്ഷകനും മലയാള മനോരമയുടെ സ്പോർട്സ് ലേഖകനുമായ അസിസ്റ്റന്റ് എഡിറ്റർ ഷമീർ റഹ്മാനാണ്. ഷമീർ, ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം.
എല്ലാവർക്കും സ്വാഗതം.
ഇന്നലെ രാത്രി വൈകിയും ഇരുന്ന് ഈ ഐ പി എൽ ഫൈനലൊക്കെ കണ്ട ശേഷമായിരിക്കും അല്ലേ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് വന്നിരിക്കുന്നത്?
ശരിയാണ്. ഇന്നലെ സത്യം പറഞ്ഞ ഇന്ന് പുലർച്ചെ 3 മണിയാകാൻ ഏതാണ്ട് 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് ധോണിയുടെ കയ്യിലോട്ട് ട്രോഫി കിട്ടുന്നത്. മത്സരം ഏതാണ്ട് അതിന്റെ 1/4 മണിക്കൂർ മുമ്പ് അവസാനിച്ചെങ്കിലും ഈ സമ്മാനദാനത്തിനുള്ള ചില താമസം കൊണ്ട് ഈ ട്രോഫി കൈമാറ്റം, കുറെ ട്രോഫികൾ നൽകാനുണ്ടായിരുന്നല്ലോ. അപ്പൊ അവസാനം യഥാർത്ഥ ട്രോഫി ധോണിയുടെയും ജഡേജയുടെ ഒക്കെ കയ്യിലോട്ട് കിട്ടുമ്പോഴത്തേക്കും ഏതാണ്ട് 3 മണിയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് ആരാധകർക്ക് അത് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഉറക്കം തൂങ്ങിപ്പോയിട്ടുണ്ടാവും. വളരെ കടുത്ത ആരാധകർ മാത്രം ചെന്നൈയുടെയൊക്കെ കാത്തിരുന്ന് അത് കണ്ടിട്ടുണ്ടാവും. എങ്കിലും വളരെ ആവേശകരമായ ഒരു രാവിലെ, വളരെ ആവേശോജ്ജലമായ ഒരു പരിസമാപ്തി എന്ന് തന്നെ പറയാം.
അതെ അതെ, ആവേശോജ്ജലമായ പരിസമാപ്തി തന്നെ. ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതല്ല എന്ന് വേണമെങ്കിൽ പറയാം ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ ഐ പി എല്ലിന്റെ ഫൈനലിലെത്തുമെന്ന് അല്ലേ?
വാസ്തവത്തിൽ നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ചെന്നൈ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയത്. ചെന്നൈയുടെ അവസ്ഥ എന്താകും, ധോണിയുടെ സാധ്യത എന്തൊക്കെ? അന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ചെന്നൈക്ക് നല്ല സാധ്യതയുണ്ട്, അവർ പ്ലേ ഓഫിലെത്തും, ട്രോഫി നേടുമോ എന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിലും അവരുടെ ആരാധകർക്ക് ഉറപ്പുണ്ട് എന്നൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ചെന്നൈ എന്ന ടീമിനെ ധോണി എന്ന നായകൻ കൊണ്ടുപോയി എന്നുള്ളതാണ് വാസ്തവം. ധോണിക്ക് ആരാധകരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ വളരെ വളരെ ആവേശകരമായ പിന്തുണയും സ്നേഹവും ഒക്കെ ഒരുപക്ഷെ അതിനൊരു എന്താ പറയുക, രാസത്വരകം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ കരുത്തായിട്ട് മാറി. അത് അതിൻ്റെ ഒരു മറുപടി എന്ന വണ്ണം അവസാനം അദ്ദേഹം പറയുകയും ചെയ്തു, ഈ ആരാധകർക്ക് വേണ്ടി 1 വർഷം കൂടി കളിക്കാൻ, അടുത്ത വർഷം കളിക്കാൻ ഞാൻ ശ്രമിക്കുന്നു അദ്ദേഹം ഇന്നലെ ഈ മത്സരത്തിന്റെ അവസാനം ഈ പ്രസന്റേഷന്റെ സമയത്ത് പറയുകയുണ്ടായി.
അതെ അതെ, ഈ ഐ പി എല്ലിന്റെ ആദ്യ പകുതിയിൽ കണ്ട ധോണിയല്ല രണ്ടാം പകുതിയിൽ കണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യ പകുതിയിൽ കൊൽക്കത്തയിലെ ഇഡൻ ഗാർഡൻസിൽ കളി കഴിഞ്ഞ ശേഷം ധോണി പറഞ്ഞു, ഇവിടെ എന്നെ കാണാൻ ഒരുപാട് ആരാധകർ ചെന്നൈയുടെ ജേഴ്സി അണിഞ്ഞു വന്നിരുന്നു. അവർ പലരും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ആരാധകർ തന്നെ ആയിരിക്കാം, പക്ഷേ ഇനി ഒരുപക്ഷെ അവർക്ക് എന്നെ ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ കാണാൻ പറ്റില്ല എന്ന് കരുതുന്നത് കൊണ്ടാകാം അവരന്ന് ആ കളിക്ക് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ധോണി ഒരു ഈ കളിയോടുകൂടി ഈ സീസണോടുകൂടി വിരമിക്കുകയാണ് എന്ന് പരോക്ഷമായി സൂചന തരുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാഷണം. പക്ഷേ ഷമീർ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഈ ട്രോഫി സ്വീകരിച്ച ശേഷം അദ്ദേഹം പറഞ്ഞത് നേരെ മറിച്ചാണ്, 1 വർഷം കൂടി ഈ ആരാധകർക്ക് വേണ്ടി ക്രിക്കറ്റ് കളിക്കാനും സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, എനിക്ക് 42 വയസ്സാവുകയാണ്. പക്ഷേ ഈ 42-ാമത്തെ വയസ്സിലും ഒരു ഇങ്ങനെ ഐ പി എല്ലിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. പക്ഷേ അത് ചെറിയൊരു നിസ്സാര കാര്യമല്ല, എങ്കിലും ഞാൻ അതിന് ഒരുങ്ങും എന്ന രീതിയിലായിരുന്നല്ലോ ധോണി സംസാരിച്ചത്.
അതെ അതെ, വാസ്തവത്തിൽ നമ്മളെ യഥാർത്ഥത്തിൽ ഈ ചെന്നൈ ടീമിനെ ധോണിയുടെ ഒരു ടീമായിട്ട് വേണം കാണാം. ധോണിയെ ചുറ്റിപ്പറ്റിയാണ് ആ ടീമിന്റെ തയ്യാറെടുപ്പ് തന്നെ, ധോണിയെ ചുറ്റിപ്പറ്റിയാണ് ടീമിനെ ഒരുക്കിയിരിക്കുന്നത് തന്നെ. യഥാർത്ഥത്തിൽ ഒരു ഫാമിലി ബിസിനസ് ഒക്കെ ആയിട്ട് ചെന്നൈ ടീമിനെ നമുക്ക് താരതമ്യം ചെയ്യാമെന്ന് തോന്നുന്നു. ഒരു ഫാമിലിയിലുള്ള ആളുകൾ, വിവിധ ആളുകൾ, അവർ മാറുന്നില്ല. അവര് അച്ഛനമ്മമാര് അല്ലെങ്കിൽ സഹോദരന്മാരും ഒക്കെ തന്നെ എല്ലാ കാലത്തും ആ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്ന പോലെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു ഘടന. ഏറെക്കുറെ ഒരേ മുഖങ്ങളാണ് മിക്ക വർഷങ്ങളിലും നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ കാണുന്നത്. അവർക്ക് പരസ്പരമുള്ള ഒരു വിശ്വാസം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതും ചെന്നൈയുടെ വിജയത്തിന് വലിയൊരു ഘടകമാണ്. ഒരാളെ വിശ്വസിച്ചു കഴിഞ്ഞാൽ ധോണി ആ താരത്തിന് കുറെ കാലത്തേക്ക് അവസരങ്ങൾ കൊടുക്കുന്നു. അത്തരം താരങ്ങൾ ധോണിക്ക് അതിനെ പ്രകടനത്തിലൂടെ എന്താ പറയാ, സമ്മാനമായിട്ടോ മറുപടിയായിട്ടോ കിരീട നേട്ടങ്ങളും മത്സര വിജയങ്ങളും നൽകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ഘട്ടത്തിൽ ഈ ഇന്നലെ ജഡേജ അവസാനത്തെ 2 പന്ത് നേരിടുമ്പോൾ വലിയ കടുത്ത ജഡേജ ആരാധകർക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല, അവസാനത്തെ 2 പന്തിൽ അദ്ദേഹം 1 സിക്സറും 1 ബൗണ്ടറിയും നേടി ചെന്നൈ വിജയത്തിൽ എത്തിക്കുന്ന ആരും കരുതിയിട്ടുണ്ടാവും, മിക്കവരും കരുതിയിട്ടുണ്ടാവും. പക്ഷേ ജഡേജ എന്ന താരത്തിന്റെ പരിചയ സമ്പന്നതയും അവസാനം അദ്ദേഹം പറഞ്ഞതുപോലെ ധോണി എന്ന തന്റെ വളരെ ആത്മബന്ധമുള്ള ഗുരു സമാനനായ സഹതാരത്തിന് വേണ്ടിയുള്ള സമർപ്പണവും പോലെ ആ 2 പന്തുകൾ അതിർത്തി കടത്തി വിടാൻ ജഡേജയ്ക്ക് കഴിഞ്ഞു. അതൊരു ഫാമിലി ബിസിനസ്സിൽ ഉണ്ടാവുന്ന ആ മുറുക്കം, ആ ഇഴയടുപ്പം ഒക്കെ ചെന്നൈ ടീമിലെ താരങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അതാണ് ഈ കഴിഞ്ഞ പതിനാറ് സീസണുകളിൽ 14 സീസണിലെ ചെന്നൈ കളിച്ചിട്ടുള്ളൂ. 10 തവണ അവർ ഫൈനലിലെത്തി, 5 തവണ വിജയിച്ചു. അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരേ മുഖങ്ങൾ, ഏറെക്കുറെ ഒരേ മുഖങ്ങൾ, ഒരേ ഫിലോസഫി, അത് ധോണിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. ആ ഫിലോസഫി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ടീമിന് വളരെ അനിവാര്യമാണ്. ധോണി മാറിക്കഴിഞ്ഞാൽ ആ ടീമിന്റെ സ്വഭാവം തന്നെ മാറിയേക്കും എന്നൊരു ഭയാശങ്ക പലർക്കുമുണ്ട്. അതുകൊണ്ട് ധോണിയെ ഓരോ വർഷവും ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് നമുക്ക് കരുതാം.
സത്യമായിട്ടും, കാരണം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടീം ലൈനപ്പിലേക്ക് നോക്കിയാൽ ഷമീർ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന് മനസ്സിലാവും. ഒരു കുറേ സൂപ്പർ താരങ്ങളുടെ ഒരു നീണ്ട നിരയല്ല ചെന്നൈ സൂപ്പർ കിങ്സ്. അതേസമയം ശരാശരിക്കും അതിനു മുകളിലും കഴിവുള്ള ഒരു സംഘം കളിക്കാരുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു ഫാമിലി തന്നെയാണ്. അവരൊരു കുടുംബത്തെ പോലെ ഒന്നിച്ച് പെരുമാറുന്നു. ഏറ്റവും നീണ്ട പരിശീലന ക്യാമ്പും IPL മുമ്പുള്ള ക്യാമ്പും ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെതായിരുന്നു. അവർ ചെന്നൈയിൽ വളരെ നേരത്തെ തന്നെ പരിശീലനം തുടങ്ങി. അതിൻ്റെതായ ഗുണങ്ങളെല്ലാം, ഈ ടീം വർക്കിൻ്റെതായ എല്ലാ ഗുണങ്ങളും ഈ കളിയിലുടനീളം പ്രകടമായിരുന്നു. ഋതുരാജ് ഗെയ്ക്വാദും ഡെവൺ കോൺവേയും ചേർന്നാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കളിയിൽ ഋതുരാജ് ഗെയ്ക്വാദിന് പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് കോൺവേ ആ കുറവ് നികത്തുമായിരുന്നു. കോൺവേ എപ്പോഴെങ്കിലുമൊക്കെ സ്ലോ ആയിട്ടുണ്ടെങ്കിൽ ഋതുരാജ് ആഞ്ഞടിക്കുമായിരുന്നു. പിന്നാലെ വന്നിരുന്ന ഇപ്പോൾ ശിവം ദുബെ ആയാലും, നമ്മളൊന്നും ഒരിക്കലും ആഞ്ഞടിക്കുമെന്ന് കരുതിയിട്ടേ ഇല്ലാത്ത അജിങ്ക്യ രഹാനെ ആയാലും, ആര് തന്നെ ആയാലും ആ അവരവരുടെ സ്ഥാനത്ത് വളരെ മനോഹരമായ പ്രകടനമാണ് ഈ സീസണിലുടനീളം കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഇനി ബോളർമാരിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് കുറെ കൂടി നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലാണ് തുഷാർ ദേശ്പാണ്ഡെ എന്ന ഒരു ബോളർ ഈ IPL ലുടനീളം ചെന്നൈക്ക് വേണ്ടി ബോൾ എറിഞ്ഞത്. ചില കളികളിലൊക്കെ ഫൈനലിൽ ഉൾപ്പെടെ അദ്ദേഹം നല്ല രീതിയിൽ റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും ചെന്നൈക്ക് ജയിക്കേണ്ടിയിരുന്ന പല മത്സരങ്ങളിലും നിർണായകമായ പ്രകടനം നടത്താൻ തുഷാർ ദേശ്പാണ്ഡേക്ക് സാധിച്ചു. അതുപോലെ തന്നെ മഹീഷ പതിരന, മഹീഷ് തീക്ഷണ, ഇങ്ങനെയുള്ള കളിക്കാരെയൊക്കെ, ബോളർമാരെയൊക്കെ ധോണി തൻ്റെ വജ്രായുധമായി മാറ്റുന്നത്, ധോണിയുടെ ഒരു മെന്ററിംഗ് മികവ് കൊണ്ട് ടീമിൻ്റെ വജ്രായുധമായി മാറ്റുന്നത് ഈ IPLൽ നമ്മൾ കണ്ടു. ഈ IPL ഒരുപക്ഷെ ലോക ക്രിക്കറ്റിൻ്റെ തന്നെ ഭാവിയിൽ തിളങ്ങിയേക്കാവുന്ന ഒരു സംഘം കളിക്കാരെ കണ്ടെത്താനും അവർക്ക് മികവ് പകരാനും ധോണിയുടെ നേതൃത്വത്തിന് നായക മികവിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാം. അല്ലേ ഷമീർ?
ശരിയാണ്. ഇന്നലെ ധോണി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഒരുപക്ഷെ ഈ 2011 ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ സംഭവിച്ച പോലെയുള്ള ഒരു ക്ലൈമാക്സ് ഉണ്ടാവുന്ന കാര്യം അവർ കരുതിക്കണം. പക്ഷെ ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം പുറത്തായി. പക്ഷേ എങ്കിലും ഫീൽഡിൽ അദ്ദേഹത്തിന്റെ ഒരു മേന്മ ഈ അദ്ദേഹത്തിന്റെ മിന്നൽ വേഗത്തിലുള്ള സ്റ്റമ്പിങ്ങിൽ നമ്മൾ കണ്ടു. ഈ പ്രായത്തിലും ധോണിയുടെ കൈകളുടെ വേഗം കുറഞ്ഞിട്ടില്ല, വിക്കറ്റിന് പിന്നിൽ അദ്ദേഹം കരുത്തൻ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന നിമിഷമായിരുന്നു. ഒരുപക്ഷെ ബാറ്റിംഗിലും പല 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 ഇന്നിങ്സുകളിലായി അദ്ദേഹത്തിന്റെ സിക്സറുകൾ നമ്മളെ ആവേശഭരിതരാക്കി. ആ ഒരു മികവിനപ്പുറം ഈ മൈതാനത്ത് പ്രത്യേകിച്ച് ഒരു സ്കോർ പ്രതിരോധിക്കുമ്പോൾ എങ്ങനെ കളിക്കാരെ, ഫീൽഡർമാരെ എവിടെയൊക്കെ നിർത്തണം, ഏതൊക്കെ ബൗളർമാരെ ഏത് സമയത്ത് ഉപയോഗിക്കണം, ഓരോ എതിർ ബാറ്ററുടെയും പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് തന്ത്രം രൂപപ്പെടുത്താൻ ധോണിക്കുള്ള ഒരു കഴിവാണ്. 2007 മുതൽ അദ്ദേഹത്തെ ക്രിക്കറ്റ് ലോകത്തിൽ ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാളാക്കിയത് അതിന്റെ ഒരു ആവർത്തനം, തനിയാവർത്തനം തന്നെയായിരുന്നു ഇന്നലെയും നമ്മൾ കണ്ടത്, ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയും നമ്മൾ കണ്ടത് എന്ന് പറയാം.
അതെ, ഇനി ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒപ്പം തന്നെ പറയേണ്ടതാണ് തീർച്ചയായിട്ടും ഗുജറാത്ത് ടൈറ്റൻസിനെ കുറിച്ച്. തുടർച്ചയായ 2ാം തവണയും ഫൈനലിൽ വരുന്നു. IPL ആകെ കളിച്ച 2 സീസണുകളിലും ഫൈനലിലെത്തിയ ടീം. നമ്മൾ ഋതുരാജ് ഗെയ്ക്വാദിന്റെയും ഡെവൻ കോൺവേയുടെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ പൃഥ്വിമാൻ സാഹയും ശുഭ്മൻ ഗില്ലും, ഈ IPLന്റെ തന്നെ സൂപ്പർ താരമായി മാറിക്കഴിഞ്ഞ ശുഭ്മൻ ഗില്ലും ചേർന്ന് നടത്തിയ ഓപ്പണിംഗ്, പിന്നീട് കഴിഞ്ഞ ഫൈനലിലാണെങ്കിൽ സായ് സുദർശന്റെ സെഞ്ചുറിക്ക് തൊട്ടരികിൽ വരെ എത്തിയ ഇന്നിങ്സ്, ഇങ്ങനെ ടീമിന് വേണ്ടി യഥാസമയങ്ങളിൽ ഉണർന്നു കളിക്കാൻ സാധിക്കുന്ന ഒരു സംഘം കളിക്കാരുടെ ഒരു സ്പോർട്സ്മാൻസ് ടീം എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ഒരു കളിക്കുന്ന ഒരു സംഘം ആളുകൾ ആയിരുന്നു ഗുജറാത്ത്, ആണ് ഗുജറാത്ത് ടൈറ്റൻസും. അവരുടെ പ്രകടനവും ഒട്ടും മോശമായിരുന്നില്ല. ഈ IPL സീസണിൽ ശരിക്കും 1ാം സ്ഥാനക്കാരായാണ് ഗുജറാത്ത് ടൈറ്റൻസ് IPLലേക്ക് എത്തിയത്. 2 ക്വാളിഫയറുകൾ കടന്ന് ഗുജറാത്ത് ഫൈനലിലെത്തുകയും ചെയ്തു. ഫൈനലിലെ ആദ്യ അവരുടെ ആദ്യ ഇന്നിങ്സിൽ അവരുടെ ബാറ്റിംഗ് കണ്ടാൽ നമ്മൾ വിചാരിക്കുക ഉറപ്പായിട്ടും ഈ കപ്പ് ഗുജറാത്തിനുള്ളതാണ് എന്ന് ഉറപ്പിച്ച് ഉറങ്ങാൻ പോയ ക്രിക്കറ്റ് ആരാധകരെ അതിശയിപ്പിച്ചുകൊണ്ടാണ് ചെന്നൈ IPL കിരീടം അവരിൽ നിന്നും പിടിച്ചു വാങ്ങിയിരിക്കുന്നത്. ഈ ഹാർദിക് പാണ്ഡ്യ എന്ന ഭാവി ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഒരു വരവ് പൂർണ്ണമായും അറിയിച്ച ഒരു IPL ആയിരുന്നു ഇത് എന്ന് ഷമീറിന് തോന്നിയിട്ടുണ്ട്.
തീർച്ചയായും വ്യക്തിപരമായി ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഈ IPL അത്ര മികച്ചതായിരുന്നു എന്ന് പറയാൻ വയ്യ. ബാറ്റിംഗിലും ബോളിംഗിലും അദ്ദേഹം അങ്ങനെ കാര്യമായി തിളങ്ങിയില്ല. പക്ഷേ നായകൻ എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യ ഒരു ഒന്നോ രണ്ടോ പടവ് കൂടി മുകളിലേക്ക് കയറി എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിന് കാരണം തോൽവിയിലും ഗ്രേസ്ഫുൾ ആയിട്ട് പെരുമാറാനും ആ തോൽവി അംഗീകരിക്കാൻ അദ്ദേഹത്തിന് ഈ ചെറിയ പ്രായത്തിൽ കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. തോൽവിയെ അംഗീകരിക്കുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നൊക്കെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഇന്നലെ അദ്ദേഹം തോറ്റു കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞതും ഈ ഞങ്ങളെക്കാൾ നന്നായി ചെന്നൈ സൂപ്പർ കിങ്സ് കളിച്ചു, ധോണി എന്നേക്കാൾ നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യന്മാർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും, അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെയാണ്. അതിന്റെ ഒരു പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുജറാത്തിന്റെ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ അവരുടേതാണ്, പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ അവരുടെ താരമാണ്. ശുഭ്മൻ ഗില്ല് 890 റൺസോടെ ഓറഞ്ച് ക്യാപ്പും മുഹമ്മദ് ഷമി 28 വിക്കറ്റോടെ പർപ്പിൾ ക്യാപ്പും സ്വന്തമാക്കി. അതേസമയം 27 വീതം വിക്കറ്റുകൾ നേടിയ മോഹിത് ശർമ്മയും റാഷിദ് ഖാനും അവരുടെ നിരയിലുണ്ട്. ഇത്രയും താരങ്ങളുള്ളപ്പോൾ ഒരു ടീം ഫൈനലിൽ എത്തുന്നത് വലിയ കാര്യമൊന്നുമല്ല, ആ ടീമിന് സാധിക്കും. പക്ഷേ മോഹിത് ശർമ്മ എന്ന ഒരു നെറ്റ് ബൗളർ ആയിരുന്ന താരത്തെ ഈ അവസ്ഥയിലേക്ക് കൈപിടിച്ചുയർത്തിയത് വളരെ നിസ്സംഗരായി പെരുമാറുന്ന, അതേസമയം ബുദ്ധിശാലിയായ ഒരു ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയിൽ ഉള്ളതുകൊണ്ടാണ്. തോൽവികൾ അംഗീകരിക്കുന്ന ഒരു ക്യാപ്റ്റൻ ഒരു താരത്തിന് പിഴവ് പറ്റിയാലും അദ്ദേഹത്തിന്റെ മികവ് മാത്രമേ കാണുകയുള്ളൂ. ഇന്നലെ അവസാനം ജഡേജ വിജയ റൺ കുറിച്ചു കഴിഞ്ഞപ്പോഴും ഈ ആകെ തളർന്നു പോയ മോഹിത് ശർമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഹർദിക് പാണ്ഡ്യയുടെ ദൃശ്യം വളരെയധികം വൈറലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ക്യാപ്റ്റനാണ് ഹർദിക് പാണ്ഡ്യ. ഈ ഗുജറാത്തിന് സംഭവിച്ചത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ടീമാണെങ്കിലും അവരുടെ എല്ലാ ഘടകങ്ങളും ചേരുവകളും ഏറ്റവും മികച്ച ഒരു വിഭവം പോലെ ഒത്തുവന്നു എന്നുള്ളതാണ്. അതാണ് അവരുടെ വലിയൊരു വിജയരഹസ്യം.
ശുഭ്മൻ ഗില്ലിന്റെ പ്രകടനത്തെക്കുറിച്ച് ഇനി പറയാൻ വാക്കുകളില്ല ശരിക്കും. അതുപോലെ തികച്ചും ആളുകളെ ത്രസിപ്പിക്കുന്ന ആവേശം കൊള്ളിക്കുന്ന പോരാട്ടവും ആയിരുന്നു, ആവേശം കൊള്ളിക്കുന്ന ബാറ്റിംഗ് ആയിരുന്നു ശുഭ്മൻ ഗില്ലിൻ്റെത്. ഈ ഐ പി എല്ലിന് ശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്ന വരുന്ന രാജ്യാന്തര മത്സരങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിളങ്ങാൻ പോകുന്ന ഒരു സൂപ്പർ താരമായി ശുഭ്മൻ ഗിൽ ഈ ഐ പി എല്ലോടുകൂടി മാറിക്കഴിഞ്ഞു അല്ലേ?
ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത് അതാണ്, അദ്ദേഹത്തിന്റെ തയ്യാറെടുപ്പ് പക്ഷെ ആരും കണ്ടിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഐ പി എല്ലിന് വേണ്ടി ശുഭ്മൻ ഗില്ല് പ്രത്യേകമായിട്ട് തയ്യാറെടുപ്പ് നടത്തിയിരുന്നെന്ന് അദ്ദേഹം ഇന്നലെ അവസാനം പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ഡെത്ത് ഓവറുകളിൽ ബാറ്റിംഗ് ചെയ്യുന്ന അദ്ദേഹം നിന്ന് ടെക്നിക് ഒന്ന് മാറ്റിപ്പിടിച്ചു, അതിനുവേണ്ടി പരിശീലിച്ചു എന്ന് പറയുന്നു. അദ്ദേഹം ഒത്തിരി സിക്സറുകളൊന്നും അടിക്കുന്ന ഒരു താരമായിരുന്നില്ല, ബൗണ്ടറി കോഹ്ലിയെ പോലെയൊക്കെ ബൗണ്ടറി ഫോറുകൾ നേടുന്ന ഒരു താരമായിരുന്നു. പക്ഷെ ഇത്തവണ അത് മാറി എത്രയെത്ര സിക്സറുകളാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് ഇത്തവണ പിറന്നത്. അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ ഒരു യത്നം പ്രയത്നം എല്ലാം ഫലവത്തായി എന്നുള്ളതിന്റെ ഒരു കാരണമാണ്. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധാപൂർവം വളരെ കരുതലോടെ ഇരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇപ്പോഴും പിഴവുകൾ ഉള്ള ഒരു ബാറ്റ്സ്മാനാണ്. ആ പിഴവുകൾ മുതലെടുക്കാൻ ശേഷിയുള്ള ബൗളർമാരുടെ മുന്നിൽ വരുമ്പോൾ അദ്ദേഹവും പരാജയപ്പെട്ടേക്കാം. ഐ പി എൽ എന്ന് പറയുമ്പോൾ ഒരേ നിലവാരമുള്ള 4-5 ബൗളർമാരെ നേരിടേണ്ടി വരില്ല. അതിൽ ആഭ്യന്തര ബൗളർമാരുണ്ടാവും, രാജ്യാന്തര ബൗളർമാരുണ്ടാവും, പിന്നെ ബാറ്റിംഗിന് അനുകൂലമായ വളരെ സഹായകമായ പിച്ചുകൾ ഉണ്ടാവും, ഈ വളരെ ചെറിയ ഗ്രൗണ്ടുകൾ ഉണ്ടാവും, ഇങ്ങനെയുള്ള അനുകൂല ഘടകങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും 890 റൺസ് നേടുക എന്ന് പറയുന്ന വളരെ വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ വളരെ 2016 കോഹ്ലി നേടിയ കോഹ്ലി കാണിച്ച പ്രകടനത്തോടൊപ്പം ചേർത്ത് വെക്കാവുന്ന ഒരു പ്രകടനമാണ്. പക്ഷെ ഇത് കണ്ട് നമ്മുടെ അടുത്ത തെണ്ടുൽക്കറാണ് അല്ലെ അടുത്ത വിരാട് കോഹ്ലിയാണ് ഇനി ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ അമിതാത്മവിശ്വാസം വെക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് കളിക്കാൻ അനുവദിക്കുക, ഇതിൽ നിന്ന് കൂടുതൽ മികവുകളിലേക്ക്, പ്രത്യേകിച്ച് വളരെ തന്ത്രശാലികളായ കൂർമ്മബുദ്ധികളായ രാജ്യാന്തര ബൗളർമാർക്കെതിരെ അദ്ദേഹം എങ്ങനെ പ്രകടനം നടത്തി മികവിലേക്ക് പോകും എന്ന് നമുക്ക് നോക്കിക്കാണാം.
സമീർ പറഞ്ഞത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഇന്നലെ തന്നെ ഫൈനലിൽ മഹേന്ദ്രസിംഗ് ധോണി ശുഭ്മൻ ഗില്ലിനെ സ്റ്റംപ് ചെയ്താണല്ലോ പുറത്താക്കിയത്. അദ്ദേഹത്തിന്റെ ധോണിയുടെ റിയാക്ഷൻ ടൈം 0.12 സെക്കൻഡ് ആയിരുന്നു. ആ ഒരു ചെറിയ ധോണിയെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറിനെ വിക്കറ്റ് കീപ്പറിനെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ശുഭ്മൻ ഗില്ലിന്റെ ഒരു പിഴവും, അത് മുതലെടുത്തുമായിരുന്നു ആ വിക്കറ്റ്. അത് തന്നെ കളിയിൽ നിർണായകമായി ആ ഫൈനലിൽ തന്നെ നിർണായകമായ ഒരു ധോണിയുടെ ഒരു ഇടപെടലായിരുന്നു അത് എന്ന് തോന്നിയിരുന്നു.
അതെ, വാസ്തവത്തിൽ ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞ കാര്യത്തിലുള്ള ഒരു പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഐ പി എല്ലിൽ ഇത്തരം ഒരു പ്രകടനം നടത്തിയ ശുഭ്മൻ ഗില്ല് 2 ആഴ്ചക്കകം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തേക്കാം. വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയാണ്, വ്യത്യസ്തരായ ബോളർമാരാണ്, ആൻഡേഴ്സണും ബ്രോഡനെയും ഒക്കെ പോലെയുള്ള വളരെ മിടുക്കന്മാരായ ബോളർമാരാണ്. അവരുടെ മുന്നിൽ ശുഭ്മൻ ഗില്ലിന് ഇതേ പ്രകടനം ചിലപ്പോൾ ആവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഈ ശുഭ്മൻ ഗില്ലിനെ എഴുതി തള്ളരുത്. അദ്ദേഹത്തിന്റെ പ്രകടനം, അദ്ദേഹം പഠിച്ചു വരുന്നതേ ഉള്ളൂ, ചെറിയ താരമാണ്, യുവതാരമാണ്, പ്രായം കൊണ്ട് ചെറിയ താരമാണ്, അദ്ദേഹം പഠിച്ചു വരുന്നതേ ഉള്ളൂ, അദ്ദേഹം ഭാവിയുടെ മുതൽക്കൂട്ടാണ്. അങ്ങനെ തന്നെ കാണണം. ഇദ്ദേഹം ഐ പി എല്ലിലുള്ള പ്രകടനം കൊണ്ട് രാജ്യാന്തര തലത്തിൽ അദ്ദേഹത്തിന് അതേ നിലവാരം ആവർത്തിക്കാൻ ഉടനെ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷെ അദ്ദേഹം വരുന്ന 10 വർഷത്തേക്ക് എന്തായാലും ഇന്ത്യക്ക് വലിയൊരു ഗ്യാരണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.
ഈ ഐ പി എല്ലിൽ പിന്നെ നമ്മൾ രസകരമായ ഒരു സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ രസകരമായ ഒരു സംഗതി, ഈ ഐ പി എല്ലിൽ ഏറ്റവും കൂടിയ ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് റാഷിദ് ഖാൻ ആണ്, 216 മുകളിൽ. റാഷിദ് ഖാൻ ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, എങ്കിലും ഇത്രയും ആക്രമണോത്സുകമായി അഗ്രസീവായി ബാറ്റ് ചെയ്യുന്നത് ഈ ഐ പി എല്ലിലാണ് കാണുന്നത് അല്ലേ?
റാഷിദ് ഖാനെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ഇത്രയും സമർപ്പണ ബുദ്ധിയുള്ള ഒരു താരത്തെ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. റാഷിദ് ഖാന്റെ സ്ട്രൈക്ക് റേറ്റ് 216.66 ആണ്. അദ്ദേഹം നേടിയ വിക്കറ്റുകൾ 27 ആണ്. പക്ഷേ ഈ ഐ പി എല്ലിൽ ഏറ്റവും മികച്ച ക്യാച്ചും റാഷിദ് ഖാന്റെ, അതിനുള്ള 10 ലക്ഷം രൂപയുടെ അവാർഡും റാഷിദ് ഖാനാണ്. ഫീൽഡിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു സമർപ്പണ ബുദ്ധി, അദ്ദേഹം കാണിക്കുന്ന ഒരു റണ്ണൗട്ടുകൾ സൃഷ്ടിക്കാനും ഫീൽഡ് ചെയ്യുമ്പോൾ റണ്ണുകൾ സേവ് ചെയ്യാനും അദ്ദേഹം കാണിക്കുന്ന ഒരു ഒരു പ്രൊഫഷണലിസം വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം കൂടിയാണ് ഈ ഗുജറാത്തിന് ഇത്രയും കരുത്ത് നൽകുന്നത് എന്നത് മറക്കാവുന്ന കാര്യമാണ്.
റാഷിദ് ഖാൻ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ ബാറ്റുകൾ അദ്ദേഹം ഓരോന്നും പൊടി പിടിക്കാതെ വളരെ കരുതലോടെ കവറിലിട്ടാണ് സൂക്ഷിക്കുന്നത്. ഒരു ശരിക്കും റാഷിദ് ഖാൻ ഒരു ബോളർ എന്നുള്ള നിലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരം, അദ്ദേഹം തന്റെ ബാറ്റുകളോട് കാണിക്കുന്ന ഈ ഒരു ആത്മാർത്ഥത, ഷമീർ ഇപ്പൊ പറഞ്ഞതുപോലെയാണ്, ചെയ്യുന്ന ജോലിയോടുള്ള ഒരു അർപ്പണ മനോഭാവം, കളിയോടുള്ള പ്രൊഫഷനോടുള്ള ഒരു പാഷനും അർപ്പണ മനോഭാവമാണ് അതിൽ നിന്നും മനസ്സിലാകുന്നത്. ഷമീർ, നമുക്ക് ഈ ഐ പി എൽ ചർച്ചയിൽ നിർബന്ധമായും ചർച്ച ചെയ്യേണ്ട ഒന്നാണെന്ന് തോന്നുന്നു മലയാളികളുടെ പ്രകടനം. മലയാളി താരങ്ങൾ ഒട്ടേറെ പേർ ഇത്തവണ ഉണ്ടായിരുന്നു. സഞ്ജു സാംസൺ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഐ പി എല്ലിൽ ഉണ്ടായിരുന്നു. ദേവദത്ത് പടിക്കലിനെയും ഒക്കെ പോലുള്ള മറ്റു താരങ്ങളും ഉണ്ടായിരുന്നു. മലയാളികൾക്ക് ആർക്കും അങ്ങനെ ഭേദപ്പെട്ട ഒരു ശ്രദ്ധേയമായ രീതിയിൽ തിളങ്ങാൻ ഈ ഐ പി എല്ലിൽ സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
അങ്ങനെ പറയാം. പക്ഷെ ഐ പി എല്ലിന്റെ ആദ്യ ഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ രാജസ്ഥാനെ സഞ്ജു സാംസൺ നന്നായി നയിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ ഏതാനും മികച്ച ഇന്നിംഗ്സുകളും നമ്മൾ കണ്ടു. പിന്നീട് സാധാരണ സംഭവിക്കുന്ന പോലെ ഐ പി എല്ലിന്റെ രണ്ടാം പകുതിയിൽ സഞ്ജുവിന്റെ പ്രകടനം കൂപ്പുകുത്തുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഇത്തവണയും സംഭവിച്ചു. അദ്ദേഹത്തിന് ടീമിനെ പ്ലേ ഓഫിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ള വാസ്തവമാണ്. എങ്കിലും സഞ്ജുവിന് അല്പം കൂടെ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള വർഷങ്ങളിൽ ഐ പി എല്ലിന്റെ പ്രമുഖ താരങ്ങൾ ഒരാളാവാൻ കഴിയും. ഇപ്പം അതേപോലെ നമ്മുടെ മലയാളിയായ വിഷ്ണു വിനോദിന് മുംബൈ അവസരം നൽകുന്നത് നമ്മൾ കണ്ടു. ഏറെ അവസരങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും അദ്ദേഹം കിട്ടിയ അവസരങ്ങളിൽ തന്റെ ബാറ്റിംഗ് പാടവം കാഴ്ചവെക്കുന്നതും നമ്മൾ കണ്ടു. ഒരുപക്ഷെ അടുത്ത സീസണിൽ വിഷ്ണു വിനോദും മുംബൈയുടെ വലിയ ഗ്രാൻഡ് സ്കീം ഓഫ് തിങ്സിൽ ഉൾപ്പെട്ടേക്കാം, അദ്ദേഹത്തിന്റെ ബിഗ് ഹിറ്റിംഗ് പാടവം മുതൽ പരിഗണിച്ച്. അതേസമയം നമ്മുടെ ദേവദത്ത് പടിക്കലിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അത് മുൻപ് RCB യിൽ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം പുറത്തെടുത്ത പ്രകടനത്തിന്റെ 7 അയലത്ത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ദേവദത്ത് പടിക്കലിന് കളിക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഓപ്പണറായി ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടാത്തത് കൊണ്ടാകാം. അദ്ദേഹത്തിന്റെ സ്ലോട്ട് മിഡിൽ ഓർഡറിലാണ് വന്നിരുന്നത്, അതാവാം ഒരു പക്ഷേ കാരണം, അല്ലെങ്കിൽ ഫോമില്ലായ്മയാവാം. എങ്കിലും ദേവദത്ത് പടിക്കലിന് വളരെ ഓർമ്മിക്കത്തക്കതായ ഒരു സീസൺ ആയിരുന്നില്ല എന്ന് വേണം കരുതാൻ.
ദേവദത്ത് പടിക്കലിന്റെ കാര്യത്തിൽ എനിക്ക് ഷമീർ പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. കാരണം ദേവദത്ത് പടിക്കലിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചോ എന്നൊരു സംശയം പല ക്രിക്കറ്റ് ഫോറങ്ങളിലും ചർച്ച നടക്കുന്നുണ്ട്. കാരണം ഓപ്പണിംഗ് ബാറ്റിംഗ് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലെയറിനെ മധ്യനിരയിലേക്ക് മാറ്റുമ്പോൾ സംഭവിക്കുന്ന ഒരു പോരായ്മയാണ് ദേവദത്തിന് സംഭവിച്ചുള്ളത്. പിന്നെ ദേവദത്ത് ഒരു സ്ട്രൈക്ക് വല്ലാതെ സ്ട്രോക്ക് എടുത്ത് കളിക്കുന്ന ഒരു താരമായിരുന്നില്ല കഴിഞ്ഞ ഐ പി എല്ലിലും ഒന്നും, ഇപ്പം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് കളിക്കുമ്പോഴും. ഒരുപക്ഷെ അതുകൊണ്ടാവാം രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തെ ഈ പവർ പ്ലേയിൽ ഓപ്പണിംഗിലേക്ക് അയക്കാതിരുന്നത് എന്നും വേണമെങ്കിൽ നമുക്ക് കരുതാം അല്ലേ?
അങ്ങനെയും കരുതാം. ദേവദത്ത് പടിക്കൽ ഒരു ടൈമറാണ്, പന്ത് ടൈം ചെയ്ത് ബൗണ്ടറിനെ എത്തിച്ച് സ്കോർ നേടുന്ന ഒരു താരമാണ്. പക്ഷെ കഷ്ടകാലത്തിന് അദ്ദേഹത്തിന് രാജസ്ഥാൻ ടീം പെട്ടെന്ന് വിക്കറ്റുകൾ വീഴുന്ന സന്നിഗ്ധ ഘട്ടത്തിൽ ക്രീസിലെത്തേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. സന്നിഗ്ധ ഘട്ടത്തിൽ ക്രീസിലെത്തുമ്പോൾ എതിർ ബൗളർമാർ വളരെ കരുത്തുള്ള ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ സ്ട്രോക്ക് പ്ലേ പലപ്പോഴും സാധ്യമാവില്ല. ഈ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന്റെ സമ്മർദ്ദം ഉണ്ടാവും. തന്റെ പതിവ് സ്ഥാനത്ത് നിന്ന് വ്യത്യസ്തമായി ബാറ്റ് ചെയ്യുന്നതിന് സമ്മർദ്ദമുണ്ടാവും. ആത്മവിശ്വാസക്കുറവിന്റെ ഒരു പ്രശ്നമുണ്ടാവും. ഫോമില്ലായ്മ അലട്ടുന്നതിന്റെ പ്രശ്നമുണ്ടാവും. ഇത്തരം കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഒരു താരത്തിന്റെ പ്രകടനത്തിൽ ഉണ്ടാകാവുന്ന ഒരു ഇടിവ് ആണ് ദേവദത്ത് പടിക്കലിന്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് തോന്നുന്നു. അതിനർത്ഥം അദ്ദേഹം മോശം കളിക്കാരനാണ് എന്നല്ല. ഒരു പക്ഷേ വരും സീസണിൽ രാജസ്ഥാൻ റോയൽസിൽ തുടരുകയാണെങ്കിൽ അവരുടെ പ്രധാന താരങ്ങളിൽ ഒരാളാകാനുള്ള പ്രതിഭ ഇപ്പോഴും ദേവദത്ത് പടിക്കലിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഷമീർ, നമുക്ക് ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാറാവുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ ഐ പി എല്ലിന്റെ താരമായി ഷമീർ കാണുന്നത് ആരെയാണ്?
ഈ ഐ പി എല്ലിന്റെ താരമായിട്ട് നമുക്ക് കാണാവുന്നത് ഒരു വ്യക്തി എന്നുള്ളതിലുപരി ഐ പി എൽ എന്നുള്ള പ്രതിഭാസം തന്നെയാണ് ഇത്തവണത്തെ താരം. ഈ കഴിഞ്ഞ 16 സീസണുകളിൽ ഏറ്റവും മികച്ച ഐ പി എൽ ആയിരുന്നു ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവസാന പന്തിൽ തീർന്ന എത്ര എത്ര മത്സരങ്ങൾ, ഫൈനൽ അടക്കം ഇമ്പാക്ട് താരങ്ങളുടെ വരവ്, ഫിയർലെസ് ക്രിക്കറ്റിന്റെ ഒരു ഒരു സ്ഫോടനം, ഇതൊക്കെ നമ്മൾ കണ്ടു. ഐ പി എൽ എന്നുള്ള ഒരു ബ്രാൻഡ് ലോക ക്രിക്കറ്റിനെ അടക്കി ഭരിക്കാൻ പോകുന്നു എന്നുള്ള വ്യക്തമായ സൂചനകൾ ഈ ടൂർണമെന്റ് നമുക്ക് നൽകുന്നു. അപ്പൊ ഇത്തവണത്തെ താരം ഐ പി എൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വ്യക്തിപരമായ ഒരുപാട് പ്രകടനങ്ങൾ ഇതിലുണ്ടാണ് ഉണ്ടെങ്കിലും ഇപ്പൊ ശുഭ്മൻ ഗില്ലിനെയും മുഹമ്മദ് ഷാമിയെയും ഒന്നും നമ്മൾ കുറച്ച് കാണേണ്ടതില്ല. പക്ഷേ ഇതിലെ നമ്മളിപ്പം ഒരു പ്രാദേശിക ആഭ്യന്തര ടൂർണമെന്റ് എന്ന നിലയ്ക്ക് ഐ പി എല്ലിനെ കാണുമ്പോൾ ഐ പി എല്ലിൽ ഇന്ത്യക്ക് നൽകേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും മികച്ച 2020 ടീമിനെ ഇന്ത്യക്ക് നൽകുക എന്നുള്ളതാണ് ഐ പി എല്ലിന്റെ ഉത്തരവാദിത്വം. ആ ദിശയിലേക്ക് ഒരുപിടി താരങ്ങളെ ഈ ഐ പി എൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ യുവതാരങ്ങളായ റിങ്കു സിംഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് താരങ്ങൾ കഴിഞ്ഞ ഫൈനലിൽ മികവ് കാട്ടി 21 വയസ്സുള്ള സായി സുദർശൻ, അങ്ങനെയുള്ള ബാറ്റ്സ്മാൻമാർ, ജയ്സ്വാൾ, അങ്ങനെയുള്ള താരങ്ങൾ, ഈ സ്പിന്നറായ സുയാഷ് ശർമ്മ, പുതിയ കൊൽക്കത്തയ്ക്ക് വേണ്ടി കളിച്ച സുയാഷ് ശർമ്മ, ഇത്തരം പുതിയ താരങ്ങളെ ഇന്ത്യക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ താരങ്ങളെ കൊണ്ട് ലോകം ജയിക്കാൻ ശേഷിയുള്ള ഒരു 2020 രാജ്യാന്തര ടീമിനെ ഇന്ത്യക്ക് സൃഷ്ടിക്കാൻ കഴിയുമോ? അടുത്ത 2020 ലോക കിരീടം ഇന്ത്യയിൽ എത്തിക്കാൻ ശേഷിയുള്ള ടാലന്റ് അവൈലബിൾ ആണ്, ലഭ്യമാണ്, ടാലന്റ് നമ്മുടെ മുന്നിലുണ്ട്. അത്തരം താരങ്ങളിൽ നിന്ന് വിജയികളായ ഒരു ടീമിനെ ഉണ്ടാക്കാൻ ഇന്ത്യയുടെ സെലക്ടർമാർക്കും ബി സി സി ഐക്കും കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് കഴിയുന്നില്ലെങ്കിൽ വലിയ വീഴ്ചയാണ്. കാരണം ലോക ക്രിക്കറ്റിനെ അടക്കി ഭരിക്കുന്ന സമ്പദ്ശക്തിയായ ഇന്ത്യക്ക് അതിലെ കിരീട നേട്ടങ്ങളും വളരെ വളരെ അത്യാവശ്യമാണ്. വളരെ കാലമായിട്ട് അത്തരമൊരു കിരീടം ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല. അതിന് കഴിയുന്ന താരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന് ഈ ഐ പി എൽ നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും നമ്മളോട് പറയുകയുണ്ടായി. അതിന് പറ്റിയ ഒരു ടീമിനെ വാർത്തെടുക്കാൻ ടീം ഇന്ത്യക്ക് കഴിയേണ്ടതാണ്. അതാണ് ഈ ഐ പി എൽ നമ്മളോട് അടിവരയിട്ട് പറയുന്ന കാര്യം.
തീർച്ചയായിട്ടും ഷമീർ, ലോകത്തെ ഭരിക്കുന്ന, ലോക ക്രിക്കറ്റിനെ ഭരിക്കുന്ന ഒന്നായി ഐ പി എൽ മാറിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടത് ഇനി ലോക കിരീടങ്ങളാണ്. ആ കിരീടങ്ങളിലേക്കുള്ള ഒരു വഴിവെട്ടലാകട്ടെ ഈ ഐ പി എല്ലും ഇനിയുള്ള നാളുകളും എന്ന് നമുക്ക് ആശംസിക്കാം. ഈ മനോരമ സ്പോർട്സ് പോഡ്കാസ്റ്റ് ഇതുവരെ കേട്ട എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു.
താങ്ക് യു വെരി മച്ച്.